trying to see the difference between what Jesus stood for and what the Pharisees stood for.
കഴിഞ്ഞ സെഷനുകളിൽ നാം പ്രകാരം കാണുവാൻ ആഗ്രഹിച്ചു പരീശന്മാർ എന്തിനു വേണ്ടി നിന്നു എന്നും യേശു ക്രിസ്തു എന്തിനു വേണ്ടി നിന്നു എന്നും.
And we also saw how it's very easy for a church that started out well to compromise and lose its original conviction.
ഇപ്രകാരവും നാം കാണുവാൻ ഇടയായിത്തീർന്നു സഭ ആദ്യമായിട്ട് നിഷ്കളങ്കതയിൽ ആരംഭിച്ച് അവസാനമായിട്ട് പുത്തുവരുത്തത്തിൽ അവസാനിക്കുന്നത് എങ്ങനെയെന്ന്
കാണാൻ
അവിടെ ഉണ്ടായിരുന്ന ആത്മീയ തീ എപ്രകാരം കെട്ടുപോകുന്നു എന്ന് കാണുവാനിടയായി.
Some churches, when the fire goes away, they just are happy like that to be without a fire.
ചില സഭകൾ അവിടെയുള്ള ആത്മീയ തീ കെട്ടുപോയ ശേഷവും അവരതിൽ സംതൃപ്തരാണ്.
Other churches,
മറ്റുള്ള സഭകൾ,
when the fire goes away, they try to produce an artificial fire to somehow show other people we still have the fire.
മറ്റുള്ള സഭകൾ അവിടെയുള്ള ആത്മീയ തീ കെട്ടുപോയതിനു ശേഷവും അവര് മാന്ത്രികമായിട്ടുള്ളതായ തീ അവിടെ കാണിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു.
Now, between these two churches, which do you think has got more hope?
ഈ രണ്ട് സഭകളിൽ ഏതിനാണ് കൂടുതൽ പ്രത്യാശയ്ക്ക് വഴിയുള്ളത്?
The one which does not pretend to have a fire, or the one which has an artificial fire?
ഒന്ന് തീ ഇല്ല എന്ന് ഭാവിക്കുന്ന അതോ ആർട്ടിഫിഷ്യലായിട്ട് തീ ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നത്?
Definitely, it's better to be in a church where it does not pretend to have a fire.
തീർച്ചയായിട്ടും തീ ഉണ്ടെന്ന് ഭാവിക്കാതിരിക്കുന്ന അനുഭവമാണ്.
See, this is why you find the spiritual state of many born again Marthoma people today is better than the spiritual state of some Pentecostals.
അതുകൊണ്ടാണ് വീണ്ടും ജനനം പ്രാപിക്കാത്ത അനേക പ്രാപിച്ച അനേക വിശ്വാസികളെക്കാട്ടിൽ
born again Marthoma people are very often better than born again Pentecostals.
വീണ്ടും ജനനം പ്രാപിച്ച മാർത്തോമ വിശ്വാസികൾ അനേക പെന്തക്കോസ്തുകാരെക്കാട്ടിൽ നല്ലവരാണ്.
The reason is this.
കാരണം ഇതാണ്.
That those who don't pretend to have a fire, there's more hope than those who have a false fire.
തീ ഉണ്ടെന്ന് ഭാവിക്കുന്നതായ സഭക്കാരെക്കാട്ടിൽ തീ ഇല്ല എന്ന് തന്നെ അവരുടെ ഉള്ള അവസ്ഥ.
Because when you acknowledge that you don't have the fire, then you seek God. You say, Lord, give me a real fire.
തീ ഇല്ല എന്ന് അറിയുമ്പോൾ അവർ വാസ്തവമായിട്ട് ദൈവത്തോട് അവർ അപേക്ഷിക്കുന്നു വാസ്തവമായിട്ടുള്ള ഒരു തീക്ക് വേണ്ടി.
It's important for us also that we don't pretend to have something which we don't actually have.
നാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഇല്ലാത്ത ഒരു വിഷയം ഉണ്ടെന്ന് നാം
സാധിക്കരുതെന്നുള്ളത്.
നമുക്ക് ജയം ഇല്ലാതിരിക്കെ നമുക്ക് ജയം ഉണ്ടെന്ന് നാം
സാധിക്കരുത്.
ജയം ഇല്ല എന്ന് തന്നെ താൻ സമ്മതിക്കുന്ന ഒരു വ്യക്തിക്ക് അധികം പ്രത്യാശയ്ക്ക്
വഴിയുണ്ട്.
അവിടെ വാസ്തവമായിട്ടുള്ള ജയമില്ലാതെ ജയമുണ്ടെന്ന് ഭാവിച്ചിരിക്കുന്നവർക്ക് അവിടെ യാതൊരു പ്രത്യാശയ്ക്കും വഴിയില്ല.
So we find that when Jesus was on earth, he was always exposing unreality.
യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ എപ്പോഴും വാസ്തവമായിട്ട് അവാസ്തവങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ
കഴിയും. He tried to lead his disciples to a life where they didn't matter what men thought about them, but what God thought about them was very important.
യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യനെന്ത് ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ദൈവം എപ്രകാരം ആ വിഷയത്തെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ച് തെളിയിച്ച്
കാണിച്ചു.
അപ്രകാരമുള്ള ഒരു സഭയാണ് ഇന്നും ഭൂമിയിൽ യേശു ക്രിസ്തു
കാണുവാൻ ആഗ്രഹിക്കുന്നത്.
ഒരു സഭയിൽ 10 പേര് മാത്രമേ ഉള്ളൂ, അവർ 10 പേരും ദൈവം എന്താണ് അവരെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്നറിയുവാൻ ആഗ്രഹിക്കുന്നവരെ
കുറിച്ച് എന്നെ
കുറിച്ച് ദൈവത്തിന്റെ അഭിപ്രായം എന്താണ്?
വെരി ഗുഡ് ഫോർ ഓൾ ഓഫ് അസ് ടു ലിവ് ഇൻ ദാറ്റ് ലൈഫ് ദ ഹോൾ ടൈം.
അങ്ങനെയുള്ള പ്രകാശത്തിൽ നാം എല്ലായ്പ്പോഴും ആയിരിക്കുന്നത് വളരെ നല്ലതാണ്.
വെൻ പീപ്പിൾ ഓർഗനൈസ് ദ ഡ്രാമ,
മനുഷ്യർ ഡ്രാമയും മറ്റും
ഡ്രാമ
പള്ളിക്കൂടത്തിൽ അവര് ഡ്രാമയും മറ്റും
തയ്യാറാക്കുമ്പോൾ മെനി ഡേയ്സ് ഓഫ് പ്രാക്ടീസ്
അവർക്ക് പല ദിവസങ്ങളിലെ പരിശ്രമം പ്രാക്ടീസ് ആവശ്യമായിരിക്കുന്നു.
And it's only after many practices that you finally get a good drama.
പല ദിവസങ്ങളിലെ പരിശീലനത്തിന് ശേഷം മാത്രമേ അവർ ഒരു നല്ല ഡ്രാമയിൽ എത്തിച്ചേരുന്നുള്ളൂ.
Now in the same way,
അതുപോലെ തന്നെ
one day we are going to stand at the judgment seat of Christ.
ഒരു ദിവസം നാം യേശുക്രിസ്തുവിന്റെ ന്യായാധിപത്യത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണ്.
Before we reach there,
നാം അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ്
it's good to have many practice rehearsals of that day.
അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് ആ ദിവസത്തെ കുറിച്ചുള്ള ഒരു നല്ല പരിശീലനം മുമ്പേ കാണുന്നത് നല്ലതാണ്.
And that is like this.
അതിപ്രകാരമാണ്.
When we are alone,
നാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ
we can imagine that Jesus has come.
നമുക്ക് ഇപ്രകാരം ചിന്തിക്കാം, യേശു ക്രിസ്തു വന്നു.
And he's sitting on his throne.
അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു.
And he's calling people one by one.
അവൻ ഓരോരുത്തരെയായിട്ട് വിളിക്കുന്നു.
And then he calls me.
അവന് എന്നെയും വിളിക്കുന്നു.
I stand there.
ഞാൻ അവിടെ നിൽക്കുന്നു.
I shut my eyes and I imagine what it's going to be like.
ഞാൻ എന്റെ കണ്ണടച്ച് എനിക്ക് ചിന്തിക്കാൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത്.
What's he going to ask me?
അവൻ എന്താണ് എന്നോട് ചോദിക്കാൻ പോകുന്നത്.
Is he going to call anybody to find their recommendation about me?
എന്നെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം തരേണ്ടതിന് വേണ്ടി വല്ലവരെയും വിളിക്കാൻ പോകുമോ.
Is he going to ask anybody what they thought about me?
മറ്റുള്ളവരെ ആരെങ്കിലും വിളിക്കുന്നു, അവർ എന്താണ് എന്നെ കുറിച്ച് അഭിപ്രായപ്പെടുന്നതെന്ന് അറിയാൻ.
He doesn't want anybody's opinion.
അവന് ആരുടെയും അഭിപ്രായത്തിന്റെ ആവശ്യമില്ല.
He doesn't want your wife's opinion or your husband's opinion or your elder's opinion or anybody.
ഭാര്യയുടെയോ ഭർത്താവിന്റെയോ മൂപ്പന്റെയോ ഒപ്പീനിയൻ അഭിപ്രായത്തിന് അവർ ആവശ്യമില്ല. അവന് എല്ലാം അറിയാം.
And in that day, what is he going to say?
അവന് ആ ദിവസം എന്താണ് പറയാൻ പോകുന്നത്.
And I say, Lord, you're going to see everything in my life.
കർത്താവേ, നീ സകലതും എന്റെ ജീവിതത്തിലൂടെ അറിയുന്നു.
You know everything that other people don't know.
മറ്റുള്ളവർ എന്നെ കുറിച്ച് അറിയാത്ത എല്ലാ വിഷയങ്ങളും നീ അറിയുന്നു.
I want you to have a good impression of my life in that day.
എന്നെ കുറിച്ച് ആ ദിവസത്തിൽ നല്ലൊരു അഭിപ്രായം ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Now when I take that, when I do that number of times,
ഞാൻ അങ്ങനെ പല പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ
I'm having a rehearsal practice for the final judgment seat of Christ.
ഞാൻ അവസാനമായിട്ടുള്ളതായ ന്യായാധിപത്യത്തിൽ മുമ്പാകെ നിൽക്കേണ്ടതിനെ കുറിച്ച് ഒരു നല്ല പരിശീലനം ഉള്ളവനായി തീരുന്നു.
And then when the final day actually comes,
അങ്ങനെ ആ അവസാന ദിവസം വന്ന് സമീപിക്കുമ്പോൾ
I'll be ready.
ഞാൻ തയ്യാറായിരിക്കും.
Be like that drama. Those who practice 25 times, they produce a good drama.
25 പ്രാവശ്യം ആ ഡ്രാമയ്ക്ക് വേണ്ടി പരിശീലിക്കുന്നവർ ഡ്രാമയുടെ ദിവസം അവർ നല്ല രീതിയിൽ അഭിനയിക്കും.
If you want to have a good result in the final judgment seat of Christ,
എനിക്ക് അവസാന ദിവസത്തെ ന്യായവിധി ദിവസത്തിൽ നല്ലൊരു ഫലം ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ
train yourself to think often in terms of that day.
നമ്മളെ തന്നെ ആ ദിവസത്തേക്ക് പരിശീലിപ്പിക്കുക.
And we will be become more and more free. What man thinks about us as being important.
അങ്ങനെ നാം മനുഷ്യന്റെ അഭിപ്രായങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവരായിരിക്കും.
I believe that's a very, very important thing.
അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
Because only then can we be useful to God here on this earth.
അങ്ങനെയെങ്കിൽ മാത്രമേ നാം ഈ ഭൂമിയിൽ ദൈവത്തിന് കൊള്ളാവുന്നവരായി പ്രയോജനമുള്ളവരായി തീരുന്നുള്ളൂ.
In the church,
സഭയിൽ,
what are some of the things that we preach which are not preached elsewhere?
മറ്റുള്ള സഭകളിൽ പ്രസംഗിക്കാത്ത മറ്റെന്ത് വിഷയമാണ് നാം സംസാരിക്കുന്നത്.
See, Jesus said in Matthew 7,
മത്തായി സുവിശേഷം 7 അധ്യായത്തിൽ കർത്താവ് പ്രകാരം പറഞ്ഞു,
If we think of the church like a house built on a rock,
ഒരു സഭ പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പണിത ഇതിനോട് സമമായിട്ട് കർത്താവ് പറഞ്ഞു,
Or you can think of a church as a house built on sand.
അല്ല എങ്കിൽ മണലിന്മേൽ വീട് പണിത ഒരു അനുഭവത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം.
Why is it some churches are sinking?
എന്തുകൊണ്ടാണ് ചില സഭകൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നത്?
Why some churches are able to stand?
എന്തുകൊണ്ടാണ് ചില സഭകൾ എല്ലാ സാഹചര്യങ്ങളിലും നിൽക്കുവാൻ കഴിയുന്നത്?
I don't mean stand like the Roman Catholic Church for many, many years.
റോമൻ കത്തോലിക്ക സഭയെ പോലെ അനേക നാളുകൾ നിൽക്കുന്നതായ അനേക പാരമ്പര്യം പറയുന്നത്.
Spiritually being able to stand without worldliness coming inside the church.
ലൗകികം സഭയിലേക്ക് കടന്നു വരാതെ ആത്മീകമായിട്ട് നിലനിൽക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്.
When can we say a church is collapsed? Like a foolish man's house collapsed.
എപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു സഭ വീണുപോയി എന്ന്?
Like a foolish man's house collapsed.
ഈ ബുദ്ധിഹീനനായ മനുഷ്യന്റെ വീട് വീണുപോയതുപോലെ.
Not when the church is physically destroyed.
സഭ ഭൗമികമായിട്ട് നശിക്കപ്പെട്ടുമ്പോഴല്ല.
But when worldliness has come in and Satan has come in, we can say that church is destroyed even if they have a great big building and thousands of members.
സഭയിലേക്ക് ലൗകികം കടന്നു വരികയും അവിടെ സാത്താനിയ സക്രിയ പ്രവേശിക്കുകയും ചെയ്യുമ്പോഴാണ്. എന്നാലും അവിടെ ആ ബിൽഡിംഗ് ഒരു വലിയ ബിൽഡിംഗ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിലല്ല.
സോ ഹൗ ഡു വി മേക്ക് ഷുവർ ദാറ്റ് ദ ചർച്ച് ഈസ് സ്ട്രോങ്?
എപ്രകാരമാണ് ഒരു സഭ ശക്തിയുള്ളതാണെന്ന് മനസ്സിലാക്കുന്നത്?
ഹിയർ വി റീഡ് മത്തായി 7:24. ഇവിടെ ഏഴ് മത്തായി സുവിശേഷം 7:24, everyone who hears these words of mine and does them.
ഇവിടെ ഇപ്രകാരം വായിക്കുന്നു, ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും.
ഇറ്റ് ഇസ് ത്രൂ ഒബീഡിയൻസ് ടു എവരിതിങ് ദാറ്റ് ജീസസ് ഹാസ് കമാൻഡഡ് ദാറ്റ് ദ ചർച്ച് ബിക്കംസ് സ്ട്രോങ്.
യേശു ക്രിസ്തു കൽപ്പിച്ച എല്ലാ കൽപ്പനകളോടും ഉള്ള അനുസരണം കാട്ടുന്നത് മൂലമാണ് ഒരു സഭയുടെ ശക്തി പ്രത്യക്ഷമാകുന്നത്.
Whether it's a small thing or a big thing.
അത് ചെറിയ കാര്യമോ വലിയ കാര്യമോ.
He said, these words of mine.
കർത്താവ് പറഞ്ഞു, എന്റെ ഈ വചനങ്ങൾ.
Particularly what is written in Matthew 5, 6 and 7.
And പ്രത്യേകിച്ചും 5, 6, 7 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ വിഷയങ്ങൾ.
During the last 20 years, I think I have preached more on Matthew 5, 6 and 7 in our church than any other chapters in the Bible.
കഴിഞ്ഞ 20 വർഷക്കാലം മത്തായി സുവിശേഷം 5, 6, 7 എന്നിലും എഴുതിയിരിക്കുന്ന ആ വിഷയങ്ങളെ കുറിച്ച് എന്റെ സഭയിൽ പ്രസ്താവിക്കാൻ മറ്റുള്ള വിഷയങ്ങളെക്കാൾ അപേക്ഷിച്ച് പ്രസ്താവിക്കാൻ.
I believe that if we hear these words and do them, our church will be strong.
ഞാൻ ഇപ്രകാരം വിശ്വസിക്കുന്നു, നാം ഇത് കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്ന പക്ഷം നമ്മുടെ സഭ ശക്തിയുള്ള ഒരു സഭയായിരിക്കും.
And if we hear them and we don't do them, then we will be weak.
നാം അത് കേൾക്കുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ നാം ബലഹീനരായി തീരും.
So that is what makes a church strong.
അതാണ് ഒരു സഭയെ ശക്തിയുള്ളതാക്കി തീർക്കുന്നത്.
When we preach the standard that Jesus proclaimed.
യേശു ക്രിസ്തു പ്രസംഗിച്ചതായ സംസാരിച്ചതായ അതേ നിലവാരം തന്നെ നാം
പ്രസ്താവിക്കുന്നു. Oh, that is so high, it is not possible to achieve it.
ഓ, ഞാൻ പറയുകയാണ്, അത് വളരെ ഉന്നതമായിരിക്കുന്നു, അതെനിക്ക് ചെന്നെത്താൻ കഴിയുന്നതല്ല.
When we have started itself with unbelief.
അങ്ങനെയെങ്കിൽ നാം തുടങ്ങിയത് തന്നെ അവിശ്വാസത്തിന്മേലാണ്.
We will never reach it.
അപ്പോൾ അങ്ങനെയെങ്കിൽ നാം ആ സ്ഥാനത്തേക്ക് ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തിച്ചേരുന്നില്ല.
True that Jesus has preached a very high standard.
യേശു ക്രിസ്തു ഉന്നതമായ ഒരു നിലവാരം പ്രസംഗിച്ചു എന്നുള്ളത് സത്യമാണ്.
കർത്താവ്
പറഞ്ഞു, നാം
കണ്ടുകൊണ്ട്
മോഹിക്കരുത്. എല്ലായ്പ്പോഴും സത്യം സംസാരിക്കണം.
എന്റെ
ഹൃദയത്തിലും
must love all my enemies.
ഞാൻ എന്റെ ശത്രുക്കളെ എല്ലാം സ്നേഹിക്കണം.
Must bless all those who curse me.
എന്നെ ശപിക്കുന്നവരെല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കണം.
Do good to all those who hate me.
എന്നോട് ദ്രോഹം ചെയ്യുന്നവരോട് എല്ലാവരോടും ഞാൻ നല്ലത് തന്നെ പ്രവർത്തിക്കണം.
Never pray even once to impress people.
ഞാൻ ഒരിക്കൽ പോലും മറ്റു മനുഷ്യരെ പ്രസാദിപ്പിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കാൻ പാടില്ല.
Never let other people know how much I pray in private or fast in private.
എന്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുവെന്നും എത്രമാത്രം ഉപസിക്കുന്നു എന്നുള്ളതും മറ്റുള്ള ഒരിക്കലും അറിയാൻ
പാടില്ല. ഞാൻ
എപ്പോഴും ദൈവനാമത്തിന്റെ മഹത്വം
അന്വേഷിക്കണം. അവന്റെ
രാജ്യം ആദ്യം
അന്വേഷിക്കണം.
ഞാൻ എനിക്ക് പണത്തോടുള്ളതായ സ്നേഹം
ഉണ്ടാകാൻ പാടില്ല.
എനിക്ക് ലോകത്തിലുള്ള ഒരു വിഷയങ്ങളെ കുറിച്ചും വിചാരം പാടില്ല.
I must not judge anyone.
ഞാൻ ആരെയും വിധിക്കാൻ പാടില്ല.
You know what I've been saying just now?
ഇപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്ന് പറയുന്നു.
Matthew 5, 6 and 7.
മത്തായി സുവിശേഷം 5, 6, 7.
Everything I said so far is from Matthew 5, 6 and 7.
ഇപ്പോൾ പ്രസ്താവിച്ച സകല വിഷയങ്ങളും 5, 6, 7 അധ്യായങ്ങളിൽ എഴുതിയിരിക്കുന്നു.
And as you heard it, what do you think?
നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്?
Don't you think that's a really high standard?
നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അത് ഒരു വലിയ ഉന്നതമായ നിലവാരമാണ്?
And Jesus said, if you do this, you can build on the rock.
കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പാറമേൽ പണിയുവാൻ കഴിയും.
We said in an earlier session that we have to be honest.
മുൻപുള്ള ഒരു സെഷൻ പ്രകാരം പറഞ്ഞു, നാം സത്യസന്ധരായിരിക്കണം.
What shall we say when we see the standard?
നാം ഈ നിലവാരത്തെ കാണുമ്പോൾ നാം എന്താണ് പറയുന്നത്?
We shall not say, this is too high, we can never reach.
നാം ഇപ്രകാരം പറയാൻ പാടില്ല, ഓ ഇത് വളരെ ഉന്നതമായിരിക്കുന്നു, എനിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയത്തില്ല.
That's what a lot of people say.
അതാണ് പലരും ഈ കാലത്തിൽ
പറയാറുള്ളത്.
പല സഭകളും ഇപ്രകാരം പറയാറുണ്ട്, ഇത് വായിച്ചതിനു ശേഷം ഓ ഞാൻ ഇത് കഴിയുന്നൊരു വിഷയമല്ല, അവിടെ എത്തിച്ചേരാൻ കഴിയത്തില്ല.
You know, when the children of Israel came to the borders of Canaan,
ഇസ്രായേൽ മക്കൾ കനാന്റെ അതിർത്തിയിലെത്തിയപ്പോൾ
they saw these huge giants.
അവര് മല്ലന്മാരെ കണ്ടു.
They said exactly the same thing.
അവരും ഇപ്രകാരം തന്നെ പറഞ്ഞു,
ഓ this is so difficult, we can never.
ഓ ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ്, നമുക്ക് പിടിച്ചെടുക്കുവാൻ കഴിയയില്ല. ഇത് കഴിയുന്ന കാര്യമല്ല.
And the Lord said,
കർത്താവ് പ്രകാരം പറഞ്ഞു,
you are insulting me by making these giants bigger than me.
ഓ നിങ്ങൾ എന്നെ കളിയാക്കുന്നു, നിങ്ങൾ ഈ മല്ലന്മാരെ എന്നെക്കാട്ടിൽ വലിയവരായിട്ട് കണ്ടിട്ട് എന്നെ അപമാനിക്കുന്നു.
Joshua and Caleb, two people said, no Lord, you are bigger than the giants.
യോശുവയും കാലേബും പ്രകാരം പറഞ്ഞു, ദൈവമേ നീ ശക്തനാകുന്നു.
Now you tell me, who was right?
ഇപ്പോൾ നിങ്ങൾ പറയുക, ആരായിരുന്നു ശരി പറഞ്ഞത്?
Those 600,000 people who said the giants are bigger than God, or the two people who said that God is bigger than the giants?
ഓ ദൈവത്തെക്കാട്ടിൽ ഈ മലയന്മാർ വലിയവരാണെന്ന് പറഞ്ഞ ആ 600,000 പേരോ, അതോ ദൈവത്തിൽ വിശ്വസിച്ചതായ ഈ രണ്ടു പേര് യോശുവയും കാലേബും?
Who was right? Joshua and Caleb.
ആരായിരുന്നു ശരി? യോശുവയും കാലേബും.
So in the same way, when you look at many defeated things in your life, areas in your life,
apragaram thanne nammude jeevithil aneka pravasham tholviye nam kaanumbol,
many areas in our life where we are still defeated,
ippolum nammude jeevithil tholichondirikkunna kaanumbol,
they are like huge giants,
avarellavarum shaktanmare mallanmare poleyanu.
And you read Matthew 5:6-7,
ivide Matthayi suvesham 5:6-7 vaikkya,
land of Canaan we have to possess.
Oh, idu or Canaan naadu poleyanu nam avagasamakkandirikkunnu. നാം ഇപ്രകാരം പറയേണ്ടത് ഇത് വളരെ
ബുദ്ധിമുട്ടാണ്.
ഈ മല്ലന്മാര് എന്റെ ജീവിതത്തിൽ വലിയ ശക്തന്മാരാണ്.
You know what the Bible says about those Israelites?
എന്താണ് ഇസ്രായേൽ ജനത്തെ കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്?
God was angry with them.
ദൈവം അവരോട് കോപിച്ചു.
Do you believe God is angry with you?
നമുക്ക് വിശ്വസിക്കാനോ ദൈവം നമ്മോട് കോപിക്കുന്നതായിട്ട്?
Supposing you say that the giants are bigger than God.
നാം പറയുകയാണ് മല്ലന്മാർ ദൈവത്തെക്കാട്ടിൽ വലിയവരാണ്.
Isn't that an insult to God?
അത് ദൈവത്തെ അപമാനിക്കുന്ന ഒരു വിഷയമല്ലേ? തീർച്ചയായിട്ടും.
And if you say that some habit in your life is so strong that even God cannot help you to overcome it.
നമ്മുടെ ജീവിതത്തിലുള്ള ചില സ്വഭാവങ്ങൾ വളരെ ശക്തമാണ്, ദൈവത്തിൽ പോലും എന്നെ സഹായിക്കാൻ കഴിയില്ല.
Exactly what those Israelites.
അത് ഇസ്രായേൽ ജനം പറഞ്ഞതുപോലെ മാത്രമേ ഉള്ളൂ.
And you know that is the reason why you have not been able to overcome it till today.
Adana nam idureyum jeikkuvan jeikkadirikkunnathine kaaranam,
because you feel that that habit which you have, you know it's a bad habit and you know it has ruled you for so long, but you feel that you cannot overcome it.
Namukariyam adu valare sathalamayittu namme aneka varshangalayittu bharichondirikkunnu, namukku jeikkan kariyunnilla. Angane nam
we insult God.
Nam angane devathe apamanichu kalayunnu.
What we need to now do is say, Lord, from today onwards I want to trust you.
Naam innotta na parayendathendana kathave njan vishwasikkunnu.
This is a very high standard.
Adu valare unnathamaya oru nilavarathana.
I can never reach.
Enikku chennu yeruvan kadi.
I cannot reach.
Enikku chennathuvan kadi illa.
With your help.
Ennal ninda sahayatha.
Definitely reach.
Enikku thirchayayittum chennathuvan kadi.
That is a confession of faith.
അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഏറ്റവും പറഞ്ഞത്.
It is a wonderful verse in Hebrews.
എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം നമുക്ക് കാണാം.
Hebrews chapter 10.
10 അധ്യായം.
And verse 23.
23-ാമത്തെ വാക്യം.
It says, let us hold fast the confession of our hope without wavering, for he who promised is faithful.
പ്രത്യാശയുടെ സ്വീകാരം നാം ഉറപ്പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്.
Here in English it says the confession of our hope.
നമ്മുടെ പ്രത്യാശയുടെ ഏറ്റുപറച്ചിൽ സ്വീകാരം.
That means I am confessing that this is my hope, that I'll be able to live this life.
അതിന്റെ അർത്ഥം ഞാൻ ഇപ്രകാരം പറയുകയാണ്, ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ പ്രത്യാശിക്കുന്നു എനിക്ക് ഈ ജീവിതം ജീവിക്കാൻ കഴിയും.
I read Matthew 5:6-7.
ഞാൻ 5, 6, 7 മത്തായി സുവിശേഷം വായിച്ചിട്ട്
I see the standard there.
ഞാൻ ഈ ഉന്നതമായ നിലവാരം ഇവിടെ കാണുന്നു.
God will help me to reach there.
ഓ ഞാൻ ഇപ്രകാരം പറയുന്നു, ഞാൻ അവിടെ എത്തിച്ചേരുവാൻ ദൈവം എന്നെ സഹായിക്കും.
God will help me to love all my enemies.
എന്റെ എല്ലാ ശത്രുക്കളെയും സ്നേഹിക്കുവാൻ ദൈവം എന്നെ സഹായിക്കും.
God will bring me to a life where I'm not anxious.
ദൈവമേ അനേക വിഷയങ്ങളെ കുറിച്ച് വിചാരമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക്
കൊണ്ടുവരും.
ദൈവമെന്നെ പണ സ്നേഹത്തിൽ നിന്ന് വിടുവിക്കും.
ഫ്രീ ഫ്രം ജഡ്ജിംഗ് അദേഴ്സ്,
മറ്റുള്ളവരെ വിധിക്കുന്നതിൽ തന്നെ വിടുവിക്കും.
വേർ ഐ സീക്ക് ഹിസ് കിംഗ്ഡം ഫസ്റ്റ്,
ഞാൻ ദൈവത്തിന്റെ രാജ്യവും നീതിയും ആദ്യമായിട്ട്.
ഓവർകം മൈ ആംഗർ,
എന്റെ കോപത്തെ ഞാൻ
ഓവർകം ദ ലസ്റ്റ് ഓഫ് മൈ ഐ,
എന്റെ കണ്മോഹത്തെ ഞാൻ ജയിക്കും.
ഓവർകം മൈ അൺട്രൂത്ത്ഫുൾനെസ്,
എന്റെ സത്യമില്ലായ്മയെ ഞാൻ ജയിക്കും.
God is going to bring me into such a life.
ദൈവം അപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുവരാൻ പോകുന്നു.
I'm going to be able to do to others exactly what I want them to do for me.
മറ്റുള്ളവർ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അതേ വിഷയം തന്നെ ഞാൻ അവർക്ക് ചെയ്യുവാൻ കഴിയും.
So Lord, that's not my life now. That is not yet my life.
കർത്താവേ, ഇതുവരെയും എന്റെ ജീവിതം അപ്രകാരമുള്ളതൊന്നല്ല.
You will lead me there.
നീ എന്നെ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കും.
That is the spirit of Joshua and Caleb.
അതാണ് യോശുവയുടെയും കാലേബിന്റെയും ആത്മാവ്.
That's what made them enter the promised land when all the others
were
outside.
അതാണ് അവരെ വാഗ്ദത്ത നാട്ടിൽ എത്തിക്കുവാൻ കാരണമായി തരുന്ന മറ്റുള്ളവരെല്ലാം ഉറപ്പാക്കപ്പെടുന്നു.
And in the church we proclaim that spirit of faith.
സഭയിൽ നാം അപ്രകാരമുള്ള വിശ്വാസത്തിന്റെ ആത്മാവിനെ പ്രസ്താവിക്കുന്നു.
There is a life that God has promised, just like for the Old Testament people, a land God had promised.
പഴയ നിയമത്തിൽ ഒരു ഒരു ഭൂമി ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രകാശത്തെ ജീവിതത്തെ ദൈവം നമുക്ക് പ്രദാനം
ചെയ്യുന്നു.
അപ്രകാരമുള്ള ഒരു ജീവിതം പൂർണ്ണമായിട്ട് കഴിയുമെന്ന് നാം
വിശ്വസിക്കേണ്ടിയിരിക്കുന്നു.
ആദ്യത്തെ ആ പടി വളരെ പ്രാധാന്യമുള്ളതാണ്. നാം വിശ്വസിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് നമ്മെ നടത്തുവാൻ കഴിയില്ല.
See, I see so many people who have heard these messages for so many years in many of our churches, but their family life, their personal life is still at that same low level.
അനേകരെ ഈ ഇത്തരത്തിലുള്ള സന്ദേശ സഭകളിൽ അനേക ആളുകൾ കേട്ടതിനു ശേഷവും അവരുടെ കുടുംബജീവിതങ്ങളൊക്കെ വളരെ താഴ്ന്ന നിലവാരത്തിലാണ്.
I believe the real reason is they don't believe.
ഞാൻ ഇപ്രകാരം കരുതുന്നു, അതിന്റെ ശരിയായ കാരണം അവർ വിശ്വസിക്കുന്നില്ല.
I don't believe God can lead them there.
അവരിപ്രകാരം വിശ്വസിക്കുന്നില്ല ദൈവത്തിന് അവരെ നടത്തുവാൻ കഴിയുമെന്ന്.
You know, when Moses sent to the borders of the promised land, he sent 12 spies.
Mosha 12 pere desham uttu nokkan vendi aichappol
10 of them came back and said, these are too big, we cannot overcome them.
Pathu pere kadannu vannittu paranju, oh adu valare valudana namukku avare jeyvan.
What were they actually doing?
Avar endanu vaastavathil cheyirunna?
They were comparing their own size with the size of these giants.
Avarude thanne aa alavine avara മലന്മാരുടെ അളവിനോട് അവർ തുലനപ്പെടുത്തി
നോക്കി. ഓ,
അവർ വളരെ ശക്തരും നാം വളരെ ബലഹീനരുമാണ്.
അപ്പോൾ
തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും, നമുക്ക് ജയിക്കാൻ
കഴിയില്ല.
യോശുവയും കാലേബും അപ്രകാരം തന്നെ ബലഹീന മനുഷ്യരായിരുന്നു.
But they did not compare those giants with themselves, they compared those giants with God.
അവര് ആ മലന്മാരെ അവരോട് തുലനപ്പെടുത്താതെ അവര് ദൈവത്തോട് തുലനപ്പെടുത്തി
നോക്കി.
അതാണ് പ്രധാനമായ വ്യത്യാസം.
You look at some sinful habit in your life.
നമ്മുടെ ജീവിതത്തിലുള്ള പാപമായ സ്വഭാവങ്ങളെ നാം കാണുമ്പോൾ,
maybe your anger, maybe your depression, maybe whatever it is.
നമ്മുടെ കോപമോ നമ്മുടെ നിരാശയോ എന്തുമായിക്കൊള്ളട്ടെ,
and you compare it with your own ability to overcome it.
നമ്മുടെ സ്വന്തം ശക്തിയുമായിട്ട് നാം അത് തുലനം ചെയ്യുമ്പോൾ,
some sinful habit in your life that you're always falling into.
ചില പാപ സ്വഭാവങ്ങൾ നമ്മൾ എപ്പോഴും വീണു പോകുന്നു.
And you compare your strength with it and you say, Lord, I can't overcome.
നാം നമ്മുടെ തന്നെ ശക്തിയെ അതിനോട് തുലനം ചെയ്യുമ്പോൾ നമുക്ക് പ്രകാരം പറയാൻ കഴിയും, കർത്താവേ എനിക്കൊരിക്കലും അതാണ് ആ പത്ത് പേര് ചെയ്തത്.
But Joshua and Caleb were not stronger than those men.
യോശുവും കാലേബും ആ പത്ത് പേരെ കാട്ടിൽ ശക്തന്മാരായിരുന്നില്ല.
They may have been weaker.
അവര് ബലഹീനരായി.
They compared them with God, those giants.
അവരാ മലന്മാരെ ദൈവത്തോട് തുലനം ചെയ്തു.
God helps us, what are these people? Nothing.
ഓ, ദൈവം എന്നെ സഹായിക്കുന്നെങ്കിൽ ഇവരാരാണ്? അങ്ങനെയുള്ള ഒരു തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്.
I cannot overcome this habit. I tried for so many years.
എനിക്ക് ഈ സ്വഭാവത്തെ ജയിക്കാൻ കഴിയില്ല. ഞാൻ അനേക വർഷങ്ങളിൽ
പരിശ്രമിച്ചു. I believe God is going to help
me. ഞാൻ എന്നാൽ ഞാൻ ഇപ്രകാരം വിശ്വസിക്കുന്നു, ദൈവം എന്നെ സഹായിക്കാൻ.
How long it will take?
എത്ര നാൾ എടുക്കുമെന്ന് എനിക്കറിയില്ല.
I believe God is going to help me to come to this life described in Matthew chapter 5, chapter 6 and chapter 7.
ഓ, ഞാൻ എന്നാൽ ഞാൻ ഇപ്രകാരം വിശ്വസിക്കുന്നു, ദൈവം മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്നതായ ഒരു ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുവരാൻ പോകുന്നു.
I want to encourage all of you to read those 3 chapters.
ഈ 3 അധ്യായങ്ങൾ വായിക്കുവാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും പല പ്രാവശ്യം.
Because it's not only for the church, it's for your home.
ഇത് സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് നിങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്.
He said, the wise man is the man who listens to these words of mine and obeys them. His home will be built on the rock.
ഇവിടെ പ്രകാരം വായിക്കുന്നു, എന്റെ കർത്താവിന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ അവൻ തന്റെ ഭവനം ഒരു പാറമേൽ അടിസ്ഥാനം ഇട്ട് പണിയുന്നു.
ഈവൻ ഔർ ഹോം,
നമ്മുടെ ഭവനങ്ങൾ പോലും,
ഔർ ചിൽഡ്രൻ,
നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും,
വി കൻ ഗിവ് ദം ആൻ അൺഷേക്കബിൾ ഫൗണ്ടേഷൻ,
നമുക്ക് സ്ഥിരമായിട്ടുള്ളതായ ഒരു അടിസ്ഥാനം അവർക്ക് നൽകുവാൻ കഴിയും.
ലോർഡ്, ഐ ബിലീവ്,
കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു,
ദിസ് ലൈഫ് ഈസ് പോസിബിൾ,
ഇങ്ങനെയുള്ള ഒരു ജീവിതം സാധിക്കും എന്ന്.
That is the first and most important step we have to take.
അതാണ് ഏറ്റവും അതിപ്രധാനവും ഒന്നാമതുമായി നാം എടുക്കേണ്ടതായ ഒരു തീരുമാനം.
Sometimes Jesus did things which humanly speaking were impossible.
പലപ്പോഴും കർത്താവ് പല അസാധ്യമായ മനുഷ്യമായിട്ട് അസാധ്യമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ചെയ്തിരിക്കുന്നു.
For example, walking on the water.
ഉദാഹരണമായിട്ട് വെള്ളത്തിന്മേൽ നടക്കുന്നത്.
Can anybody do that?
ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിയുമോ?
He did it.
എന്നാൽ കർത്താവ് അത് ചെയ്തു.
And then he told Peter, if you look at me, you can also do that.
എന്നിട്ട് കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ നോക്കുന്ന പക്ഷം നിനക്കും അത് ചെയ്യുവാൻ കഴിയും.
Or raising Lazarus from the dead.
അല്ലെങ്കിൽ ലാസറെ ഉയർത്തിച്ച വിഷയം.
And Jesus said there to Martha, if you believe, even that can happen. Resurrection of the dead.
മാർത്തയോട് കർത്താവ് എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, നീ വിശ്വസിക്കുന്നെങ്കിൽ ഇപ്രകാരം സംഭവിക്കും, മരിച്ചവർ പോലും ഉയർത്തും.
Now, when he was on earth, he did so many of these physical miracles.
കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരമുള്ളതായ അനേക ഭൗമികമായ അത്ഭുതങ്ങളെ കാണിച്ചു.
But that principle applies to all the spiritual things in our life.
ആ തത്വം നമ്മുടെ എല്ലാ ആത്മീയ ജീവിതത്തിലും അത് സാധ്യമാണ്.
That the Lord can do something which looks impossible to you in your life.
നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായിട്ട് നമുക്ക് തോന്നുന്ന വിഷയങ്ങളെ ദൈവത്തിന് ചെയ്യാൻ കഴിയും.
If you can trust him.
നാം പൂർണ്ണമായിട്ടും അവനിൽ വിശ്വസിക്കണം.
For example, if somebody has got a very difficult wife.
ഉദാഹരണമായിട്ട് ആർക്കെങ്കിലും ഒരു പ്രയാസമുള്ളതായ ബുദ്ധിമുട്ടേറിയ ഒരു ഭാര്യ
ഉണ്ടായിരുന്നു.
അവൾ അവനെ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ കർത്താവിനെ പിന്തുടരുവാൻ അനുവദിക്കുന്നില്ല
എന്നിരിക്കട്ടെ.
നിങ്ങൾക്ക് ദൈവത്തിൽ
എന്നിട്ട്
പറയാൻ കഴിയും, കർത്താവ് ഇത് ഒരു വലിയ പ്രയാസമുള്ള
Nothing is impossible for you.
എന്നാൽ ഒന്നും തന്നെ നിനക്ക് അസാധ്യമല്ല.
You are going to give me grace to follow you even though I have a difficult wife.
നീ എനിക്ക് പ്രവർത്തിക്കാൻ പോകുന്നു, എനിക്ക് ബുദ്ധിമുട്ടേറിയ ഭാരം ഉണ്ടാക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ പോലും തന്നെ.
Either you're going to change her.
അവളെ മാറ്റുവാൻ പോകുന്നു.
Or if you don't change her, you're going to give me grace to follow you even if she remains the same.
അവളെ വ്യത്യാസപ്പെടുത്തുന്നില്ല എങ്കിൽ എനിക്ക് അതിനുള്ള കൃപ നൽകുവാൻ പോകും.
No man can stand in the final day before the Lord and say, Lord, I couldn't follow you because I had a difficult wife.
ഒരു മനുഷ്യർക്ക് പോലും അന്ത്യന്യായവിധിയിൽ കർത്താവിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പറയാൻ കഴിയില്ല, എനിക്ക് നിന്നെ പിന്തുടരുവാൻ കഴിഞ്ഞില്ല, കാരണം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു.
Lord will say, why did you love your wife more than you love me?
കർത്താവ് പ്രകാരം ചോദിക്കും, നീ എന്തുകൊണ്ട് എന്നെക്കാട്ടിൽ കൂടുതലായിട്ട് നിന്റെ ഭാര്യയെ സ്നേഹിച്ചു?
There's absolutely no excuse that anybody can have for not following the Lord.
അവിടെ യാതൊരു വിധമായ വിട്ടുവീഴ്ചകളും കാണുകയില്ല.
We have to say, Lord, everything is possible if you'll help me.
നാം ഇപ്രകാരം കർത്താവിനോട് പറയണം, കർത്താവേ നീ എന്നെ സഹായിക്കുന്ന പക്ഷം എല്ലാം സാധ്യമാണ്.
So the first step is faith.
അതുകൊണ്ട് ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് വിശ്വാസമാണ്.
The things God has promised in his word can be fulfilled in my life.
ദൈവം തന്റെ വചനത്തിൽ എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ വിഷയങ്ങളും തന്നെ എന്റെ ജീവിതത്തിൽ നിറവേറും.
We must confess it to God.
നാം അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയും.
Lord, it is possible.
ദൈവമേ ഇത് സാധ്യമാണ്.
Looks like a mountain is in the way, but I'm going to command this mountain to get out in Jesus' name.
അതൊരു വലിയ പർവ്വതം പോലെ എന്റെ മുമ്പിൽ കാണുന്നു, എന്നാൽ ഞാൻ അതിനോട് വിശ്വാസത്തോടെ അവിടെ നിന്ന് മാറിപ്പോകുവാൻ കൽപ്പിക്കാൻ
ആഗ്രഹിക്കുന്നു.
അത് നമ്മുടെ വഴിയിൽ നിന്ന് ആ വിഷയം മാറിപ്പോകും.
You will be amazed to see that one day in your life you come into this life which you thought never would take place in your life.
നാം ഇപ്രകാരം നമുക്ക് ആശ്ചര്യം തോന്നും, നാം ഒരിക്കലും ഇപ്രകാരം ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചേരുകയില്ല എന്ന് വിചാരിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ
കഴിയും.
അതാണ് ദൈവത്തിന്റെ ഇഷ്ടം നമ്മളെ കുറിച്ചുള്ളത്.
But it's very clear in the New Testament that God cannot do anything for people who will not have faith.
പുതിയ നിയമത്തിൽ വളരെ വ്യക്തമാണ്, വിശ്വസിക്കാത്തവർക്ക് വേണ്ടി ദൈവത്തിന് ഒന്നും തന്നെ ചെയ്യുവാൻ
കഴിയും.
അവനിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാത്തവർ.
സോ വി സീക്ക് ടു ബിൽഡ് എ ചർച്ച് വേർ വി പ്രൊക്ലെയിം ദാറ്റ് എവരിതിങ് പ്രീച്ച്ഡ് എവരിതിങ് ദാറ്റ് ജീസസ് സെഡ് വി മസ്റ്റ് ഡു ഈസ് പോസിബിൾ.
നാം ഇപ്രകാരമുള്ളതായ ഒരു സഭ പണിയുവാനാണ് ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തു ചെയ്യുവാൻ കൽപ്പിച്ചതായ എല്ലാ വിഷയങ്ങളും ചെയ്യുന്നതായ.
ഇരുപത്തിയെട്ടാം
അധ്യായത്തിൽ മത്തായി സുവിശേഷം കർത്താവ് പ്രകാരം പറഞ്ഞു,
Go into all the world, make disciples of all nations.
നിങ്ങൾ ഭൂലോകത്തിൽ എങ്ങും പോയി
Make disciples of all the nations in the world.
Ellavareyum shishyanmarakkikolla.
And after you have made them disciples and baptized them,
ningal avare shishyanmarakki snanapaduthiyathu shesham,
verse 20, you must teach them to do every single thing that I commanded.
ഇരുപതാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചു വന്നു.
Every single thing that Jesus commanded.
ഏറ്റവും കർത്താവ് പറഞ്ഞതായ ഏറ്റവും ചെറിയ കാര്യം പോലും.
That is what we need to proclaim in the church.
അതാണ് നാം സഭയിൽ പ്രസ്താവിക്കേണ്ടത്.
Now, many people, when they hear that, they say, oh, that is such a burden to do everything that Jesus commanded us.
പലരും അത് കേൾക്കുമ്പോൾ വലിയ ഭാരമുള്ള വിഷയമാണ് യേശു പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രമാണിക്കുക.
I want you to hear the testimony of a 95-year-old man.
95 വയസ്സ് പ്രായമുള്ള ഒരാളുടെ സാക്ഷ്യം നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Apostle John, 1 John chapter 5.
ഒന്ന് യോഹന്നാൻ.
Following the Lord, this is his testimony.
65 വർഷത്തിന്റെ അവസാന ഭാഗത്തിൽ ഇതാണ് അവന്റെ സാക്ഷ്യം.
1 John chapter 5 and verse 3.
ഒന്ന് യോഹന്നാൻ 5 അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം.
This is how we say we love God when we keep his commandments, and his commandments are not burdens.
അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല.
See his testimony.
അവന്റെ
commandments are not a burden.
അവന്റെ സാക്ഷ്യം നോക്കുക, കർത്താവിന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളതല്ല.
There are many things which sometimes our children think are a burden.
പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ പല കാര്യങ്ങളും ഭാരമുള്ളതായിട്ട് തോന്നാറുണ്ട്.
But we still force them.
നമ്മളപ്പോഴും അവരെ നിർബന്ധിക്കാറുണ്ട്.
And then one day they discover it's not a burden.
ഒരു ദിവസം അവർക്ക് പ്രകാരം കാണുവാൻ കഴിയും, അതൊരിക്കലും ഭാരമുള്ള വിഷയമായിരുന്നില്ല.
When people first go to learn how to swim, that's a burden.
ആദ്യമായിട്ട് ഒരാള് നീന്തുക പഠിക്കുവാൻ വേണ്ടി കടന്നു പോകുമ്പോൾ അവർക്ക് അത് ഭാരമായിട്ട്
തോന്നും. Many days it may be a burden to them.
പല ദിവസങ്ങളിൽ ഒരു പക്ഷെങ്കിൽ അവർക്ക് അത് ഭാരമായിരിക്കാം.
One day,
എന്നാൽ ഒരു ദിവസം,
and he learns how to swim, it's an enjoyment.
ഒരു ദിവസം അവരെ പ്രകാരം അത് പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് അത് ഒരു സന്തോഷമായ വിഷയമായിരിക്കും.
I know children who try to learn how to play the piano.
കുഞ്ഞുങ്ങൾ പിയാനോ പഠിക്കുമ്പോൾ
for so many months and sometimes years it's a burden.
പല മാസങ്ങളോ പല ഒരു പക്ഷെങ്കിൽ വർഷത്തോളമോ അവർക്ക് അതൊരു ഭാരമുള്ള
വിഷയമായിരിക്കും.
പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, ഒരു ഭാരമുള്ള
വിഷയമായിരിക്കും. I've seen those children after they really learn, they are so happy to be playing the piano all the time.
എന്നാൽ അവരത് ശരിയായിട്ടും ശീലിച്ചതിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട്, അവരത് പിയാനോ വായിക്കുന്നതിൽ വളരെ സന്തോഷമുള്ളവരാണ്.
So what started like a burden, when they understood it properly, it became so easy.
അവര് ഭാരമുള്ള ഒരു വിഷയമായിട്ട് ആരംഭിച്ച് അവര് അതിനെ വാസ്തവമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് എത്ര നിഷ്പ്രയാസമായി തീരും.
Many, many areas like that.
അങ്ങനെയുള്ള പല ഏരിയകളിലും.
When he sends children to school, they think that's such a burden when they are small, go to school. Particularly in kindergarten and all, they think it's a big burden to go to school.
കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ, പ്രത്യേകമായിട്ട് കെജിയിലേക്ക് പോകുമ്പോൾ അത് ഭാരമുള്ള ഒരു വിഷയമായിട്ട് തോന്നാറുണ്ട്.
But then you see those children are grown up and they are studying BSc or something, they are sitting themselves till midnight studying.
ആ കുഞ്ഞുങ്ങൾ വളർന്ന് അവർ BSc ഒക്കെ എത്തിച്ചേരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ജീവൻ അർദ്ധരാത്രിയിലും എഴുന്നേറ്റ്
പഠിക്കുന്നതായിട്ട്
അവരുടെ ആരും തന്നെ പറയുന്നില്ല.
They themselves have discovered this is something good because it will give me great prospects in the future.
അവരെ പ്രകാരം അത് അവരുടെ ജീവിതത്തിൽ അവർ തനിയെ കണ്ടെത്തി, ഇത് എന്തോ ഒരു നല്ല വിഷയമാണ്, എന്റെ ജീവിതത്തിൽ നല്ലൊരു ഭാവി ഇരിക്കുക പ്രദാനം
ചെയ്യുന്നതാണ്. Commandments of God also are.
അപ്രകാരമാണ് ദൈവത്തിന്റെ കൽപ്പനകൾ.
When we are like spiritual babies,
നാം വിശ്വാസത്തിൽ ശിശുക്കളായിരിക്കുമ്പോൾ,
God tells us about his commandments.
കർത്താവ് നമ്മളോട് അവന്റെ കൽപ്പനകളെ പറയുമ്പോൾ,
we are exactly like that child who does not want to go to the nursery class.
ഒരു കുഞ്ഞ് സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കാത്തതുപോലെ തന്നെയാണ് നാം.
You put a child in the nursery class, first day will be crying.
ആദ്യ ദിവസം ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവൻ കരയുന്നത് കാണാൻ.
നെക്സ്റ്റ് ഡേ യു സേ യു വാണ്ട് ടു ഗോ ടു സ്കൂൾ.
അടുത്ത ദിവസം അവനോട് സ്കൂളിലേക്ക് പോകാൻ പറയുമ്പോൾ അവൻ പറയും, ഞാൻ പോകുന്നില്ല.
സോ യു കീപ് ഹിം അറ്റ് ഹോം.
നാം അവനെ ഫോണിൽ സൂക്ഷിക്കുമോ?
നോ, സപ്പോസിംഗ് യു കീപ് ഹിം അറ്റ് ഹോം.
നാം അവനെ ഫോണിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ
നെക്സ്റ്റ് ഡേ യു ആസ്ക് യു വാണ്ട് ടു ഗോ ടു സ്കൂൾ.
അടുത്ത ദിവസം വീണ്ടും നാം അവനോട് ചോദിക്കാൻ, നിങ്ങൾ സ്കൂളിൽ പോകുമോ? അവൻ പറയും, പോകുന്നില്ല.
യു ആസ്ക് ഹിം നെക്സ്റ്റ് വീക്ക്.
നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ചയിലും.
You know, none of our children would have got an education if we had listened to them.
Naam avare avaru parayunnathu kettirunnengil nammude kunjangal aarum thanne vidyabhyasam cheyyilla irunnu.
But we sense it.
We
know that's not a burden, that's good for them. Absolutely convinced it is a burden. I want to apply that to the commandments of God.
നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ കൽപ്പന പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അത് പ്രവേശിക്കുക.
How do you know whether you are a spiritual baby or not?
നാം ഒരു വിശ്വാസത്തിൽ ആത്മീയ ശിശുവായിരിക്കുന്നോ ഇല്ലയോ എന്ന് പ്രകാരമാണ് നമുക്ക്
പരിശോധിക്കേണ്ടത്.
നാം നമ്മോട് തന്നെ ഈ ചോദ്യം ചോദിക്കുക.
What do you think of the commandments of God?
നാം എന്താണ് കർത്താവിന്റെ കൽപ്പനകളെ കുറിച്ച് ചിന്തിക്കുന്നത്?
ഓ,
അത് വലിയ ഭാരമുള്ള വിഷയമാണ്.
അപ്പോൾ
നാം ഒരു ആത്മീയ ശിശുവാണ്.
A mature person will say, that's very good.
ഒരു മുതിർന്ന വ്യക്തി പ്രകാരം പറയുമ്പോൾ അതെനിക്ക് വളരെ നല്ലതാണ്.
God's commandments are my protection.
അതെനിക്ക് എന്റെ എനിക്ക് വളരെ സുരക്ഷിതം തരുന്നു.
Every command of God.
ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും തന്നെ.
To protect me. To get me from destroying myself.
എന്നെ നശിപ്പിച്ച് കളയുന്നതിൽ നിന്ന് എന്നെ സൂക്ഷിക്കുന്നു.
That's what John said. His commandments are not a burden.
അതാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. അവന്റെ കൽപ്പനകൾ ഒന്നും ഭാരമുള്ളവയല്ല.
Can you imagine a home where they have no rules?
നമുക്ക് നിയമങ്ങളൊന്നും ഇല്ലാത്തതായ ഒരു ഭവനത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ?
Think of children who got no rules, are allowed to do what they like.
ഒരു ഭവനത്തെ കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് യാതൊരു നിയമങ്ങളും ഇല്ലാത്ത
അവർക്ക്
ഇഷ്ടമാണെങ്കിൽ സ്കൂളിൽ പോകാം, ഇഷ്ടമില്ലെങ്കിൽ സ്കൂളിൽ
പോകാതിരിക്കാം.
നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാം.
They'll be useless to society.
അവര് സമൂഹത്തിന് തന്നെ അവരെ യാതൊരു
പ്രയോജനമുള്ള The best children are those who learn to obey the rules the father and mother make for them.
ഏറ്റവും നല്ല കുഞ്ഞുങ്ങള് പിതാവും മാതാവും അവർക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളെ അനുസരിക്കുന്നവരാണ്.
We know that very well because we are parents.
നാം മാതാപിതാക്കളായിരിക്കുന്നത് കൊണ്ട് നമുക്ക് അത് നല്ലവണ്ണം അറിയാം.
We need to understand in the same way.
നാമപ്രകാരം തന്നെ മനസ്സിലാക്കുന്നത്
God's commandments are like rules he has made for us which are all for our good.
ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും തന്നെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നതാണ്.
You know, many times Jesus would compare God to his earthly father.
പല പ്രാവശ്യം യേശുക്രിസ്തു സ്വർഗീയ പിതാവിനെ ദയനീയമായ പിതാക്കന്മാരോട് തുലനപ്പെടുത്തിയതാണ്.
Your earthly fathers know how to give good food to your children.
ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ആഹാരം
കൊടുക്കണം. How to clothe them, you know, how to feed them, you know, how to take care of them.
അവരെ പ്രകാരം വസ്ത്രം കൊടുക്കണമെന്നും അവരെ പ്രകാരം നടത്തണമെന്നും നിങ്ങൾ അറിയുന്നു.
How much more your heavenly father will take care of you.
വാങ്ങനെങ്കിൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എത്ര അധികമായിട്ട് നിങ്ങളെ കുറിച്ച് കരുതുന്നു.
The same thing I want to say to you, my brothers and sisters.
ആ വിഷയം തന്നെ സഹോദരിമാരെ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
You know how to give good rules for your children.
നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല നിയമങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുണ്ട്.
How much more your heavenly father knows what commandments are good for you.
എത്ര അധികമായിട്ട് സ്വർഗ്ഗീയ പിതാവ് നമുക്ക് നല്ലതായ കൽപ്പനകൾ.
Do you ever make any rules for your children which are bad for them?
മാതാപിതാക്കളായ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മോശമായ ഒരു കൽപ്പന കൊടുക്കാറുണ്ടോ?
Even one.
ഒരിക്കൽ പോലും.
Not even one commandment is bad.
ഒരു കൽപ്പന പോലും അവരെ അവർക്ക് ദോഷം ചെയ്യുന്നതല്ല.
Every commandment is for their good.
എല്ലാ കൽപ്പനകളും തന്നെ അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്.
I want to ask you how many of you believe that God is a better father than you?
എത്ര പേര് നിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെക്കാളും എത്രയോ നല്ലവരാണ് സ്വർഗീയ പിതാവ് എന്ന്?
That every command God has given us in His Word is for our good.
ദൈവവചനത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും തന്നെ നമ്മുടെ നന്മയ്ക്ക്
വേണ്ടിയുള്ളതാണ്.
നമ്മൾ പക്ഷെ അറിയുന്നില്ലായിരിക്കാം, എങ്കിലും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്.
I have not been a believer as long as John. I have not been a believer as long as the Apostle John.
അപ്പോസ്തലനായ യോഹന്നാനെ പോലെ ഞാനൊരു
not for so long a period. I have not been a believer for so long.
യോഹന്നാനെ പോലെ ഇത്രയും നാളും ഇത്ര നീണ്ട ഒരു പരിചയം എനിക്ക് വിശ്വാസമില്ല.
But I've been a believer for 40 years.
ഞാൻ 40 വർഷത്തോളം ഞാൻ ഒരു വിശ്വാസിയായിട്ടിരിക്കുന്നു.
And I can tell you after 40 years.
40 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് പറയാൻ കഴിയുന്നു.
The command of God is for our good.
ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും തന്നെ നമ്മുടെ ഗുണത്തിന് വേണ്ടിയുള്ളതാണ്.
Every command of God that I have obeyed has only blessed.
ഞാൻ അനുസരിച്ചതായ എല്ലാ കൽപ്പനകളും തന്നെ എന്നെ അനുഗ്രഹിച്ചതേ ഉള്ളൂ.
Every command of God that I disobeyed caused me some type of loss in my life.
ഏതൊക്കെ കൽപ്പനകൾ ഞാൻ അനുസരിക്കുന്ന കേട് കാണിച്ചുവോ അതൊക്കെ എന്റെ ജീവിതത്തിൽ നഷ്ടം മാത്രമേ ഉണ്ടായി.
Now when I look back on my life, I wish I had obeyed everything perfect.
അപ്പൊ ഞാനിപ്പോൾ തിരികെ നോക്കുമ്പോൾ ഞാൻ ഇപ്രകാരം ഓർത്തു ആഗ്രഹിക്കുകയായിരുന്നു എല്ലാ കൽപ്പനകളും അനുസരിച്ചിരുന്നെങ്കിൽ.
I wish we would see this in the beginning of our Christian life.
നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ നാം ഇത് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
If I want a life which is like a house built on a rock, unshakable, the only way is by obeying what God has said.
പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത അടിസ്ഥാനപരമായ ഒരു വീട് പോലെയുള്ള ഒരു ജീവിതം എനിക്ക് വേണമെങ്കിൽ എല്ലാ കൽപ്പനകളും തന്നെ ഞാൻ അനുസരിക്കേണ്ടിയിരിക്കുന്നു.
I often said that this book is like the instruction book that comes with some electronic equipment.
ഞാൻ പലപ്പോഴും ഇപ്രകാരം പറയാറുണ്ട്, ഈ വേദപുസ്തകം നാം ചില ഇലക്ട്രോണിക് സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിനോടുകൂടെ കടന്നു വരുന്നതായ ഒരു നിർദ്ദേശം തരുന്നതായ പുസ്തകത്തെ പോലെ.
No, you buy a computer or you buy a expensive equipment, there's a book which says how to use.
നാം ഒരു കമ്പ്യൂട്ടറോ മറ്റ് എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനം മേടിക്കുമ്പോൾ അതിനോടുകൂടെ ഒരു ബുക്ക് കാണും. നാം എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത് എന്ന്.
If you follow it exactly,
നാം അത് നിർബന്ധമായിട്ടും അത് ശരിയാവണം അത് അനുസരിക്കുകയാണെങ്കിൽ,
your equipment will last a long time.
നമ്മുടെ ആ ഉപകരണം അനേക നാളുകൾ നിലനിൽക്കുന്നതായിട്ട്.
I have known of people who have been careless and had to spend thousands of rupees because they plugged in something when they should not have plugged it in.
അവരെ അനേകരെ ആയിരക്കണക്കിന് രൂപ വിലയുള്ള ഇക്വിപ്മെന്റ് മേടിച്ചതിന് ശേഷം ഉപകരണങ്ങൾ മേടിച്ചതിന് ശേഷം അവരെ പ്ലഗ് ചെയ്യേണ്ടതുപോലെ ചെയ്യാതെ അത് നശിപ്പിച്ചു കളയുന്നതായിട്ട്
കണ്ടിട്ടുണ്ട്.
അവര് പ്രകാരം ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ വിചാരിച്ചേക്കാം ആ കൽപ്പനകളൊന്നും എനിക്ക് നിർബന്ധമായിട്ട് പ്രമാണിക്കേണ്ടതായിട്ടില്ല.
And that's exactly what happens to a lot of people when they ignore God's commands in His Word.
അപ്രകാരം തന്നെയാണ് പലരുടെയും ജീവിതത്തിൽ അവർ ദൈവകൽപ്പന അവരെ അനുസരിക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നത്.
For example,
ഉദാഹരണമായി
the Bible says,
വേദപുസ്തകം ഇപ്രകാരം പറയുമ്പോൾ,
a wife should subject herself to her husband like the church is to Christ.
ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെട്ട് സഭ ഭർത്താവിനെ കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുമ്പോൾ,
you think that's a bad command or a good command?
നിങ്ങൾ അത് എപ്രകാരം ചിന്തിക്കുന്നു, അത് നല്ലൊരു കൽപ്പനയാണോ അതോ മോശമായ
കൽപ്പനയാണോ? A lot of wives may think, why should I do that?
അനേക ഭാര്യമാർ ഇപ്രകാരം ചിന്തിക്കാം, ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നത്?
That is just Paul's opinion. That's not God.
അത് പൗലോസിന്റെ അഭിപ്രായമാണ്, ഞാൻ എന്തിനാണ് അത് പിന്തുടരുന്നത്?
But in 2000 years, every wife who's done it has been happy.
എന്നാൽ 2000 വർഷക്കാലം ഏതൊക്കെ ഭാര്യമാർ അപ്രകാരം ആ കൽപ്പന കാത്തു സൂക്ഷിച്ചോ അത് വളരെ സന്തോഷകരമാണ് അവരുടെ ജീവിതത്തിൽ.
Because it is a protection.
കാരണം അത് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ സുരക്ഷിതത്വം നൽകുന്നു.
Life is like a rock.
അവരുടെ ജീവിതം ഒരു പാറപോലെയാണ്. അതിനെ ആർക്കും കുലുക്കിക്കളയുകയും ചെയ്യുന്നു.
The children are also blessed because of that.
അവരുടെ കുഞ്ഞുങ്ങളും അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്നു.
And that's why for 20 years I have preached in the church that a wife must be subject to her husband.
കഴിഞ്ഞ 20 വർഷക്കാലം ഞാൻ ഇതേ വചനം തന്നെ പ്രസംഗിച്ചു. ഒരു ഭാര്യ കർത്താവിന് പൂർണ്ണമായിട്ട് കേട്ടു.
We have a lot of happy homes in the church.
അതുകൊണ്ട് ഞങ്ങളുടെ സഭയിൽ അനേക സന്തോഷമായ കുടുംബങ്ങളുണ്ട്. അനുസരണം
കാട്ടി
അതിനോട് അനുസരണം കാണിക്കാൻ ചിലരുമുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ അസന്തുഷ്ടരാണ്.
In the same way, the Bible says the husband should really love his wife like Christ loved the church.
അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയെ കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ തന്നെ സ്നേഹിക്കണം എന്നും എഴുതിയിരിക്കുന്നു.
One of the major things that the Lord does to the church is forgive the church.
ഒരു പ്രധാനപ്പെട്ട വിഷയം കർത്താവ് സഭയോട് ചെയ്യുന്നത് സഭയോട് ക്ഷമിക്കുന്നു.
And one of the major things a husband must do to his wife is forgive her.
ഒരു ഭർത്താവും ഭാര്യയോട് ചെയ്യേണ്ടതായ ഏറ്റവും അതിപ്രധാനമായ വിഷയം അവളോട് ക്ഷമിക്കുക.
If you do that, your life will be blessed.
നീ അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ നിന്റെ ജീവിതം വളരെ
അനുഗ്രഹിക്കപ്പെട്ടതായി
നിന്റെ കുടുംബം വളരെ സന്തോഷമുള്ളതായിത്തീരും.
In the church, we want to build happy homes.
സഭയ്ക്കുള്ളിൽ അനുഗ്രഹീതമായ ഭവനങ്ങളെ ഉണ്ടാക്കേണ്ടതായി.
Those homes can be happy only as we follow the instructions in this book, manufacturer's book.
ആ സഭയും ഭവനവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുന്നത് നാം ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നതിനെ പൂർണ്ണമായിട്ടും അനുസരിക്കുമ്പോൾ മാത്രമാണ്.
We want our children to build their life on a rock.
നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഉലക്കമില്ലാത്ത ഒരു പാറമേൽ അടിസ്ഥാനപ്പെട്ട
പണിയപ്പെട്ടതായിട്ട്.
അതുകൊണ്ട് ദൈവത്തിന്റെ വചനം എന്ന് കരുതിക്കുന്നു അത് നാം
ചെയ്യേണ്ടി.
നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതിന് വേണ്ടി നാം പഠിപ്പിക്കുന്നു.
മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്,
അതാണ് ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ്.
അതർവൈസ് വി ആർ ഗോയിംഗ് ടു ഡിസ്ട്രോയ് അവർ ചിൽഡ്രൻ.
അല്ലാത്ത പക്ഷം നാം നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളയുന്നു.
ഇഫ് യു For example, if you love your enemy, every one of them, you don't have any bitterness against all the people who have done evil to you in your life. Love them and you forgive them and you don't have any hatred towards
them.
You know that is the best thing for you.
It will
make your life solid. What do you gain by having a bitterness in your heart against somebody? You have bitterness in your heart, you can't digest your food properly. You can have even problems in your body. God's commands are for our good. But yet, there are very few churches that preach total obedience to God's
commands.
Why is that? Because they haven't understood that God's commands are for our good.
കാരണം അവർ ഇതുവരെ മനസ്സിലാക്കിയില്ല ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും നമ്മുടെ ഗുണത്തിനായിട്ടുള്ളതാണ്.
You take this matter of humility.
താഴ്മ എന്ന വിഷയത്തെ കുറിച്ച് നമുക്ക് എടുക്കാം.
After 40 years of being a Christian,
40 വർഷം ക്രിസ്ത്യാനിയായി ഇരിക്കുന്നതിന് ശേഷം,
this is what I said.
ഇതാണ് എനിക്ക് പറയാനുള്ളത്.
The primary mark of a godly man is humility.
ഒരു ദൈവമനുഷ്യന്റെ ഒന്നാമത്തെ അടയാളം താഴ്മയാണ്.
If a man is not a godly man, if a man is not humble, he is not a godly man.
ഒരു മനുഷ്യൻ താഴ്മയുള്ളവനായിരിക്കുന്നില്ലെങ്കിൽ അവൻ ദൈവഭക്തനല്ല.
Even if he is a great preacher,
അവൻ ഒരുപക്ഷെ ഒരു വലിയ പ്രവാചകനായിരിക്കും.
If he can heal the sick,
അവൻ ഒരുപക്ഷെ രോഗികളെ സൗഖ്യമാക്കാൻ കഴിയുന്ന
a great senior pastor,
അവൻ ഒരുപക്ഷെ ഒരു ഒരു സീനിയറായിട്ടുള്ള പാസ്റ്റർ ആയിരുന്നില്ല.
If he is not a humble man,
അവൻ താഴ്മയില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ
he is not a godly man.
അവനൊരു ദൈവഭക്തനല്ല.
I don't care whether he's 100 years old or he's been a believer for 75 years.
ഓ, അവൻ 100 വയസ്സുള്ളവനോ 75 വർഷം വിശ്വാസത്തിലുണ്ടായിരുന്നവനോ
ആയിരുന്നു. A godly man and I will never respect him.
അവൻ ഒരു ദൈവഭക്തനല്ല. ഞാൻ ഒരു കാലത്തും അവനെ ബഹുമാനിക്കാറില്ല.
I met lots of great preachers.
ഞാൻ അനേക ശാസ്ത്രജ്ഞന്മാരെ കണ്ടിട്ടുണ്ട്.
Most of them I don't respect because they are not humble people.
ഞാൻ അവരെ സാധാരണ ബഹുമാനിക്കാറില്ല, കാരണം അവരാരും തന്നെ താഴ്ന്നുള്ളവരല്ല.
The first characteristic of Jesus is humility.
ഒന്നാമത്തെ സ്വഭാവം അവൻ താഴ്ന്നുള്ളവനായിരുന്നു.
ബിഫോർ ജീസസ് ലിവ്ഡ് ദാറ്റ് ഹോളി ലൈഫ് ഓൺ എർത്ത് ഫോർ 33 ഇയേഴ്സ് ദി ബൈബിൾ സേസ് ഹി ഹംബിൾഡ് ഹിംസെൽഫ്.
അവൻ 33 വർഷം ഭൂമിയിൽ ആ വിശുദ്ധ ജീവിതം ചെയ്യുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിനെ പ്രകാരം പഠിപ്പിക്കുന്നു അവൻ താഴ്ന്നുള്ളവനാണ്.
A humble person will be quick to ask forgiveness from others.
ഓ, ഒരു താഴ്ന്നുള്ള മനുഷ്യൻ മറ്റുള്ളവരോട് ക്ഷമാപണം അപേക്ഷിക്കുന്നതിൽ എളുപ്പമുള്ളവനായി.
He'll ask forgiveness from his wife.
അവൻ അവന്റെ ഭാര്യയോട് ക്ഷമാപണം അപേക്ഷിക്കും.
He can ask forgiveness from his children.
അവന്റെ കുഞ്ഞുങ്ങളോട് അവന് ക്ഷമാപണം അപേക്ഷിക്കും.
He can ask forgiveness from a servant who works in the house.
അവന്റെ ഭവനത്തിലുള്ള ഒരു ജോലിക്കാരനോട് അവന് ക്ഷമാപണം അപേക്ഷിക്കാൻ.
If I hurt you, please forgive me. I'm sorry.
ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയെങ്കിൽ നീ എന്നോട് ക്ഷമിക്കുക.
A humble man has no problem.
ഒരു താഴ്ന്നുള്ള മനുഷ്യന് ഈ വക വിഷയങ്ങൾ ഒന്നും തന്നെ ബുദ്ധിമുട്ടുള്ളതല്ല.
You know that that is the primary mark of a godly man or woman.
അതാണ് ഒരു ദൈവഭക്തൻ ആയ ഒരു സഹോദരന്റെയോ സഹോദരിയുടെയോ ഒന്നാമത്തെ അടയാളം.
The devil deceives us.
പിശാച് പലപ്പോഴും നമ്മെ വഞ്ചിക്കുന്നത്.
He makes us stand on our pride and our prestige and all these stupid things.
നമ്മുടെ നിഗളത്തിലും നമ്മുടെ അഹംഭാവത്തിലും നമ്മെ നിലനിർത്തി അവൻ നമ്മളെ വഞ്ചിക്കുന്നു.
Then we don't get grace.
അപ്പോൾ നമുക്ക് കൃപ ലഭിക്കാതെ പോകുന്നു.
And we are defeated in Christ.
നമ്മൾ പിന്നെയും പാപത്തിൽ തോറ്റു പോകുന്നു.
I'm absolutely convinced that the reason why many believers don't get grace is because they don't humble themselves.
ഞാൻ ഇപ്രകാരം പൂർണ്ണമായി വിശ്വസിക്കുന്നു. അനേക വിശ്വാസികൾക്കും അവരുടെ പാപത്തിന് മേൽ ജയം കിട്ടാതെ പോകുന്നത് അവരുടെ ജീവിതത്തിൽ താഴ്മയില്ലാത്തതുകൊണ്ടാണ്.
Why is it we don't accept that command of God which says humble yourself?
എന്തുകൊണ്ടാണ് നമുക്ക് കർത്താവിന്റെ കൽപ്പനയായ നാം താഴ്മ ധരിക്കുക എന്നുള്ള കൽപ്പന അനുസരിക്കാൻ കഴിയാത്തത്?
Because we think it's not good for us.
കാരണം നാം ഇപ്രകാരം ചിന്തിക്കുന്നു അത് നമുക്ക് നന്മയ്ക്കുള്ളതല്ല.
If somebody says so the government is distributing something free over here, expensive things, some land is being distributed free, we'll all run there.
Wow. ആരെങ്കിലും നമ്മൾ പറയാണ് ഇവിടെ ഗവൺമെന്റ് ഇവിടെ വിലയില്ലാതെ ഭൂമി കൊടുക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ പലരും അതിലേക്ക് ഓടിപ്പോ.
വൈകിട്ട് 3 o'clock in the morning we'll run.
ഈവൻ മൂന്ന് മണിക്ക് രാവിലെ ആണെങ്കിലും നാം അതിന്റെ പുറകെ
പോകും.
കാരണം നമുക്കറിയാം അത് നമുക്ക് നന്മയ്ക്കുള്ളതാണ്.
You know, anything we are convinced is good for us, we will pursue it.
നാം ഏത് വിഷയം നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഒരു വിഷയത്തിൽ നാം പിൻഗമിക്കാറുണ്ട്.
When I see the trouble that so many people in India take to get a job in the Gulf.
അനേകരും ഗൾഫിൽ ഒരു ജോലി കിട്ടുവാൻ പ്രയാസപ്പെടുന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്.
They go for interviews to Bombay, they give 20,000, 30,000 to agents to get a job.
അവരെ ഇന്റർവ്യൂവിന് വേണ്ടി ബോംബെ പോവുകയും 20,000, 30,000 രൂപ ഏജന്റിന്
കൊടുക്കുകയും
വളരെ നിർധനരായ വളരെ പണമില്ലാത്തവരാണ് എന്തുകൊണ്ടാണ് അവർ
ബിക്കോസ് ദേ കൺവിൻസ് സംതിംഗ് ഗുഡ് വിൽ കം ഔട്ട്.
അവരുടെ ഹൃദയത്തിന്റെ പ്രകാരം ഒരു ഉറപ്പുണ്ട്, ഒരു നല്ല വിഷയം ഇതിലുണ്ടാകും.
വൈ ഇസ് ഇറ്റ് ബിലീവേഴ്സ് ഡോണ്ട് പെർസ്യൂ ആഫ്റ്റർ ഹ്യൂമിലിറ്റി ലൈക് ദാറ്റ്?
എന്തുകൊണ്ടാണ് വിശ്വാസികൾ താഴ്മയെ അപ്രകാരം പിൻപറ്റാത്തത്?
ബിക്കോസ് ദേ ഡോണ്ട് ബിലീവ് ദാറ്റ് സംതിംഗ് ഗുഡ് വിൽ കം ഔട്ട്.
കാരണം അവരൊരിക്കലും വിശ്വസിക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല വിഷയം
വരുമെന്ന്.
അപ്രകാരമാണ് അനേക വിശ്വാസികളെയും വിശാചന്മാരാക്കി തീർത്തിരിക്കുന്നത്.
We must believe that what God has said in His word is the best for us.
നാം ഇപ്രകാരം വിശ്വസിക്കണം, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കൽപ്പനകളും എന്റെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സകല വിഷയങ്ങളും തന്നെ എനിക്ക് ഏറ്റവും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്.
I'm going to obey 100%.
ഞാൻ ഇത് 100% അനുസരിക്കാൻ പോകുന്നു.
If I've got 10 enemies, I'm going to love all 10 of them, not 9 of
them. എനിക്ക് 10 ശത്രുക്കളുണ്ടെങ്കിൽ ആ 10 പേരെ, 9 പേരെ അല്ല, 10 പേരെ ഞാൻ സ്നേഹിക്കാൻ
പോകുന്നു. Somebody has done something against me, immediately I'm going to forgive them.
ഓ, ഞാൻ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തെറ്റായി ചെയ്യുമ്പോൾ ഞാൻ ഉടനെ തന്നെ അവരെ ക്ഷമിക്കാൻ പോകുന്നു.
I try to follow these commands for many years and my life has become extremely happy.
ഓ, ഞാൻ എന്റെ ജീവിതത്തിൽ അനേക വർഷങ്ങൾ ഇത് ഞാൻ പിൻപറ്റി. എന്റെ ജീവിതം വളരെ സന്തോഷമുള്ള ഒരു
ജീവിതമാണ്. ഞാൻ
ഇവിടെയുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും പ്രബോധിപ്പിക്കാൻ
ആഗ്രഹിക്കുന്നു.
നിങ്ങളുടെ ജീവിതം ആ പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിത ഒരു വീട് പോലെ
ആയിരിക്കും.
നിങ്ങളുടെ കുടുംബജീവിതവും നിങ്ങളുടെ ഭവനവും പാറമേൽ അടിസ്ഥാനം വിട്ട് പണിതായ ഒരു വീട് പോലെ ആയിരിക്കട്ടെ.
Obey everything the Lord has commanded.
ദൈവം പറഞ്ഞതായ കൽപ്പിച്ചതായ എല്ലാം.
Don't worry whether you think it's good or not.
ഓ, നിങ്ങൾ അത് നിനക്ക് നല്ലതാണോ ഇല്ലയോ എന്ന് എന്താണ് ദൈവത്തിന്റെ വചനം
പറഞ്ഞിരിക്കുന്നത്?
ദൈവത്തിന്റെ വചനം പറയുന്നു.
Somebody.
നീ ഒരാളോട് കോപിച്ചിരിക്കുന്നു.
You come to pray.
നീ കൂട്ടാൻ വേണ്ടി
stop praying.
നിന്റെ പ്രാർത്ഥന അവിടെ നടത്തുക.
Go first and ask forgiveness.
നീ ഒന്നാമത് കടന്നിന്ന് അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുക.
Don't pray in that way.
നീ ആ പ്രാർത്ഥനയിൽ ആ മീറ്റിംഗിൽ പ്രാർത്ഥിക്കേണ്ട. കാരണം ഇതിനെ പ്രകാരം പഠിപ്പിക്കുന്നു, അപ്രകാരം പ്രാർത്ഥിക്കരുതെന്ന്.
സപ്പോസിംഗ് യു ഹാവ് എ ഫൈറ്റ് വിത്ത് യുവർ വൈഫ് ഓർ ഹസ്ബൻഡ് ബിഫോർ കമിംഗ് ടു ദി മീറ്റിംഗ്.
ഈ മീറ്റിംഗിന് നടന്നതിന് മുമ്പ് ഭാര്യയോ ഭർത്താവോ തമ്മിൽ ഒരു വഴക്കു കൂടി എന്നിരിക്കട്ടെ.
ഷുഡ് യു പ്രേ ഇൻ ദാറ്റ് മീറ്റിംഗ്?
നീ ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാറുണ്ടോ?
ഡെഫിനറ്റ്ലി
നോട്ട്. പ്രാർത്ഥിക്കാൻ പാടില്ല.
Should you put an offering in the box in that meeting?
ആ മീറ്റിംഗിൽ ഒരു ഓഫറിംഗ് ഇൻ ആ ബോക്സിൽ ഇട്ടോ?
നോ നോ നോ.
ഇടുവാൻ പാട്.
ഗോഡ് വിൽ നോട്ട് അക്സെപ്റ്റ്.
ദൈവം അത്
സ്വീകരിക്കുന്നു. ഫേഴ്സ് ഗോ ടു ദ പേഴ്സൺ യു റോങ്, ആസ്ക് ഫോർഗിവ്നെസ്, ദെൻ കം ആൻഡ് ഓഫർ യുവർ ഓഫറിംഗ് ടു ഗോഡ്.
കർത്താവ് പ്രകാരം പറയുന്നു, നീ ഒന്നാമത് നീ ആരോട് തെറ്റ് ചെയ്തിരിക്കുന്നുവോ അവിടെ ചെന്ന് ക്ഷമ ചോദിച്ചിട്ട് പിന്നെ മടങ്ങി വന്ന നിന്റെ
വഴിപാട്.
നീ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ അനുസരിക്കുവാനുള്ള ഗുണം
ശ്രദ്ധയുള്ളതാണെങ്കിൽ
നിന്റെ മുഴുവൻ ജീവിതവും തന്നെ രൂപാന്തരപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയും.
ഗോഡ് കാൻ ഡു അമേസിംഗ് തിങ്സ് ഇൻ യുവർ ലൈഫ്.
ദൈവത്തിന് അനേക അത്ഭുത വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും.
ഹി സീസ് ദാറ്റ് യു ആർ കെയർഫുൾ ടു ഒബേ ദീസ് ലിറ്റിൽ തിങ്സ്.
നീ വാസ്തവമായിട്ടും ഇങ്ങനെയുള്ള ചെറിയ വിഷയങ്ങളെ പിൻപറ്റുവാൻ അനുസരിപ്പാൻ ആഗ്രഹമുള്ളവരാണ്.
ദിസ് ഇസ് ദ മാനുഫാക്ചറേഴ്സ് ഇൻസ്ട്രക്ഷൻസ് ഫോർ മൈ ലൈഫ്.
ഇതാണ് നിർമ്മാതാവിന്റെ ഉപദേശമാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള.
ജസ്റ്റ് ലൈക്ക് ദാറ്റ് എക്സ്പെൻസീവ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ് ഐ ആം ഗോയിംഗ് ടു ഫോളോ ഇറ്റ് എക്സാക്ട്.
അവരവിടെക്കുള്ള കമ്പ്യൂട്ടറിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലാം തന്നെ നാം പിൻപറ്റുന്ന പോലെ.
മൈ ലൈഫ് ഇസ് മച്ച് മോർ വാല്യുബിൾ ദാൻ 30,000 രൂപ കമ്പ്യൂട്ടർ.
എന്റെ ജീവിതം 30,000 വിലയുള്ളതായ ആ കമ്പ്യൂട്ടറിനേക്കാൾ എത്രയോ
വിലയുള്ളതാണ്.
ഞാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സകല ഉപദേശവും അപ്രകാരം തന്നെ
പിൻപറ്റുന്നു.
എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളതായി കേട്ടിട്ടു.
I want to encourage you to do that.
എല്ലാവരെയും അത് ചെയ്യുവാന്റെ ഗുണം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു.
That's the type of church we want to build.
അപ്രകാരമുള്ള സഭയാണ് നമുക്ക് പണിയേണ്ടത്.
Every place.
എല്ലാ സ്ഥലങ്ങളിലും.
A church which preaches obedience to everything that Jesus commands.
ഇപ്രകാരം കർത്താവ് കൽപ്പിച്ചതായ എല്ലാം തന്നെ അനുസരിക്കുവാൻ തക്കോണം പ്രസംഗിക്കുന്ന ഒരു സഭ.
And which proclaims that all those commands are for our good.
കർത്താവ് കൽപ്പിച്ച എല്ലാ കൽപ്പനകളും തന്നെ നമ്മുടെ ഗുണത്തിന് വേണ്ടിയുള്ളതാണെന്ന് പ്രസ്താവിക്കുന്നത്.
So, from today, let's have faith.
അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് വിശ്വാസമുള്ളവരായിത്തീരാം.
Lord, I want to believe first of all that everything you command it is for my good.
കർത്താവേ, ഞാൻ ഇപ്രകാരം വിശ്വസിക്കുന്നു, നീ കൽപ്പിച്ചതെല്ലാം തന്നെ എന്റെ ഗുണത്തിന് വേണ്ടിയുള്ളതാണ്.
My life, my family life and in the church.
എന്റെ വ്യക്തിപരമായ ജീവിതത്തിനും എന്റെ കുടുംബജീവിതത്തിനും എന്റെ സഭാജീവിതത്തിനും.
I want to believe that every sinful habit in my life by your grace I can overcome.
ഞാൻ ഇപ്രകാരം വിശ്വസിക്കുന്നു, എന്റെ ജീവിതത്തിലുള്ള സകല പാപങ്ങളും നിന്റെ കൃപയാൽ എനിക്ക് ജയിക്കുവാൻ.
ആങ്കർ,
എന്റെ ജീവിതത്തിലുള്ള കോപം,
ആങ്സൈറ്റി,
അനേക വിഷയങ്ങൾ, നിരാശ,
covetousness,
മോഹം,
this quarreling habit,
വാക്കുതർക്കങ്ങൾ,
God can help me to overcome all of them.
ദൈവത്തിനെ അതിനെല്ലാം എനിക്ക് ജയം തരുവാൻ.
God can change my family life.
എന്റെ കുടുംബജീവിതത്തെ വ്യത്യാസപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും.
കൺഫെസ്.
നമുക്കത് ദൈവസന്നിധിയിൽ ഏറ്റു പറയാം.
That is faith.
അതാണ് വാസ്തവത്തിലുള്ള വിശ്വാസം.
Don't say, oh, it's so difficult, my wife is so difficult, my husband is so difficult. That is like saying the Canaanites are so big.
ഇപ്രകാരം നമ്മൾ ഇതൊരിക്കലും പറയരുത്, എന്റെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, എന്റെ ഭാര്യ വളരെ ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടുള്ളവളാണ്, എന്റെ ജീവിത സാഹചര്യങ്ങൾ എല്ലാം ബുദ്ധിമുട്ടുള്ളതാണ്. അത് പറയുന്നത് ആ ഇത്രയും ദിനം കനാൻ ദേശത്തിലുള്ള മല്ലന്മാരെ കണ്ട് പറഞ്ഞതുപോലെ മാത്രമാണ്.
He say God is bigger.
നമുക്ക് പ്രകാരം പറയാം, ദൈവം എല്ലാവരിലും.
God is
ദൈവത്തിന് എന്നെ സഹായിപ്പാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം.
So while I have bowed in prayer,
നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലകളെ വണക്കുമ്പോൾ,
will you confess your faith?
നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഏറ്റു പറയാൻ കഴിയുമോ?
Basically two things.
പ്രധാനമായിട്ടും രണ്ട് വിഷയങ്ങൾ.
One,
ഒന്ന്,
every command of God in scripture is for my good.
കർത്താവിന്റെ ഇളകനത്തിലുള്ള എല്ലാ കൽപ്പനകളും എന്റെ ഗുണത്തിന് വേണ്ടിയുള്ളതാണ്.
I believe it.
ഞാൻ പൂർണ്ണമായിട്ടും,
and I want to obey it all complete.
അപ്പോൾ ഞാൻ അത് പൂർണ്ണമായിട്ടും അനുസരിപ്പാൻ ആഗ്രഹിക്കുന്നു.
Secondly,
രണ്ടാമതായിട്ട്,
every sin in my life I can overcome by God's help.
എന്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളാവട്ടെയും യേശുവിന്റെ കൃപയാൽ എനിക്ക് ജയിക്കാൻ കഴിയും.
I want to believe it today.
എനിക്ക് ഞാൻ അതിന് വിശ്വസിപ്പാണ്.
May not happen in one day, whether it takes 1 year or 10 years, I'm going to overcome all of them.
ഒരു ദിവസം കൊണ്ട് അതൊരു സഹായിച്ചില്ല എന്ന് പറഞ്ഞേക്കാം. ഒരു വർഷമോ 10 വർഷമോ എടുത്താലും ഞാൻ അതെല്ലാം തന്നെ ജയിക്കാൻ
ആഗ്രഹിക്കുന്നു. And my family life are going to be changed for the glory of God.
എന്റെ ജീവിതവും എന്റെ കുടുംബജീവിതവും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി വ്യത്യസ്തപ്പെടുവാൻ പോകുന്നു.
I don't care how long it takes.
ഞാൻ എത്ര നാൾ എടുക്കുമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ വിചാരപ്പെടുന്നില്ല.
I leave that to God.
ഞാൻ ആ വിഷയം ദൈവത്തിന് ഏൽപ്പിച്ചു.
Going to get better from today.
ഇന്ന് മുതൽ അത് വ്യത്യസ്തമായി വളരായി തീരുവാൻ.
By the grace of God.
ദൈവത്തിന്റെ കൃപ.
By the power of the Holy Spirit.
ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ.
Let's pray that God will fill us with his Holy Spirit's power.
നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നമ്മളെ നിറയ്ക്കേണ്ടതിന് വേണ്ടി.
God will make us like a church that is like a light for him in this dark.
ഈ ലോകത്തിൽ, ഈ ഇരുണ്ട ലോകത്തിൽ പ്രകാശമുള്ള ഒരു സഭയായിട്ട് നമ്മളെ പറയപ്പെടേണ്ടതിന് വേണ്ടി.
And that our church will be able to draw many other people who need to hear this message.
നമ്മുടെ സഭകൾ ഈ സന്ദേശം കേൾക്കേണ്ടതിന് വേണ്ടി, അനേകരെ ആകർഷിക്കേണ്ടതിന്
വേണ്ടി.
സ്വർഗ്ഗപിതാവേ,
everybody here. Every brother, every sister, every child, to trust you. Your commands are for their good. And that every sin in their life can be overcome.
In
Jesus' name.
Amen.